ആത്മീയ യാത്രയിലേക്ക് സ്വാഗതം. ഓരോ ദിവസവും ദൈവത്തിന്റെ ദാനമാണ്. നമ്മുടെ എല്ലാ ചലനങ്ങളും ചിന്തകളും സർവശക്തനായ ദൈവം അറിയുന്നു. ഇന്ന് താങ്കൾക്ക് അനുഗ്രഹത്തിന്റെ ഒരു ദിവസമാകട്ടെ. ഇന്നത്തെ ദൈവികാലോചന പങ്കുവയ്ക്കുന്നു ബിഷപ്പ് ഡോക്ടർ കെ പി യോഹന്നാൻ.
മറ്റുള്ളവർ നമ്മെ വിമർശിക്കുമ്പോൾ അതിലൂടെ സാരമായ വേദന നമുക്കുണ്ടാകുന്നു. പ്രത്യേകിച്ച് നമ്മൾ സ്നേഹിക്കുന്നവര്, നമ്മുടെ വീട്ടിൽ ഉള്ളവർ, ചിലപ്പോൾ സ്വന്തം അപ്പനും അമ്മയുമായിരിക്കാം നമ്മളെ വിമർശിക്കുകയും താഴ്ത്തിക്കെട്ടുകയും ചെയ്യുന്നത് അല്ലെങ്കിൽ കളിയാക്കുന്നത്. ഈ സന്ദർഭങ്ങളിൽ എങ്ങനെ നമ്മുടെ ഹൃദയം തകർന്നു പോകാതെ സൂക്ഷിക്കാൻ കഴിയും? ഇതേപ്പറ്റിയാണ് ഇന്നത്തെ നമ്മുടെ ചിന്താ വിഷയം.
ഇത് ആത്മീയ യാത്ര.
തീർച്ചയായിട്ടും ഒരു പ്രാവശ്യം അല്ലെങ്കിൽ ഒത്തിരി പ്രാവശ്യം നിങ്ങൾ പറഞ്ഞു കാണും, ശോ എന്തോ ആവശ്യത്തിന് ഈ മനുഷ്യനെ ഉപദ്രവിക്കുന്നു, ഞാൻ എന്തോ ചെയ്തിട്ടാ, ഞാൻ എന്തോ പറഞ്ഞിട്ടാ നിരപരാധിയായി എന്നെ ഒരു കാര്യമല്ലാതെ കുറ്റപ്പെടുത്തുന്നു, വിമർശിക്കുന്നു, ഇല്ലാത്തത് പറഞ്ഞുണ്ടാക്കുന്നു. സത്യം സ്നേഹിത, ഒരു പ്രാവശ്യം അല്ലെങ്കിൽ വേറൊരു പ്രാവശ്യം ഞാനും നിങ്ങളും ഇത് പറഞ്ഞിട്ടുണ്ട്. വാക്കിനാൽ അല്ലെങ്കിലും വാക്കുകളില്ലാതെ നമ്മുടെ ഹൃദയത്തിൽ, നമ്മുടെ മനസ്സിൽ, നമ്മോട് തന്നെ പലപ്പോഴും ശബ്ദമില്ലാതെ നാം കരയുന്നു, നിലവിളിക്കുന്നു. കാര്യം പ്രതികൂലം. നമ്മുടെ എല്ലാം ജീവിതത്തിൽ, എന്നെ കേൾക്കുന്ന നിങ്ങളുടെ ജീവിതത്തിലും എന്റെ ജീവിതത്തിലും ഞാനിത് അനുഭവിച്ചിട്ടുണ്ട്. ചോദ്യം, ഈ സാഹചര്യത്തിൽ എങ്ങനെ ജീവിതത്തെ, ഈ പ്രശ്നങ്ങളെ നമുക്ക് നേരിടാൻ കഴിയും? ദൈവം എന്റെ ഈ പ്രശ്നങ്ങൾ അറിയുന്നുണ്ടോ? എന്റെ ഈ പ്രതികൂല സാഹചര്യം ദൈവം അറിയുന്നുണ്ടോ? ഉത്തരം, എൻ്റെ കൊച്ചേ, ഉണ്ട്, 100%. എങ്ങനെ അറിയാം? ദൈവത്തിന്റെ വചനം പറയുന്നു, കർത്താവായ യേശു ക്രിസ്തു നമ്മെ പോലെ പാപം ഒഴികെ സകലത്തിലും പരീക്ഷിക്കപ്പെട്ടു. പാപം മാത്രം യേശു ചെയ്തില്ല, ഞാനും നിങ്ങൾ നേരിടുന്ന മുഴുവൻ ജീവിത പരീക്ഷകൾ, വേദനകൾ, കുറ്റാരോപണം, താഴ്ത്തിക്കെട്ടൽ, ചുരുക്കം പറഞ്ഞാൽ നിരപരാധിയായ യേശു ഉപകാരം ചെയ്തവനെ ക്രൂശിൽ തറച്ച് കൊല്ലുന്ന അനുഭവം വരെ താൻ നേരിട്ടു. അതുകൊണ്ട് എന്തോ എനിക്ക് പ്രയോജനം ഉണ്ട്. അതായി പറയാൻ വരുന്നത്, എബ്രായ ലേഖനത്തിൽ പറയുന്നുണ്ട്, യേശു ക്രിസ്തു നമ്മുടെ മുന്നോടിയാകുന്നു എന്ന് പറഞ്ഞാൽ, ഈ ജീവിതമാകുന്ന ഓട്ടക്കളത്തിൽ നമുക്ക് മുമ്പായി പോയിട്ടുള്ള കർത്താവ്. ജീവിതത്തിൽ നാം നേരിടുന്ന എല്ലാ പ്രയാസങ്ങളും പരീക്ഷകളും തന്നെ നേരിട്ടു. എങ്ങനെ നാം ജീവിക്കണം, എങ്ങനെ പരീക്ഷ ജയിക്കണം, എങ്ങനെ പാപത്തിന്മേൽ ജയം കൈവരിക്കാൻ കഴിയും, എങ്ങനെ ദൈവത്തെ പ്രസാദിപ്പിക്കാം, എങ്ങനെ നമ്മുടെ ഹൃദയം തകർന്ന നിരാശ കൊണ്ട് പിന്മാറിപ്പോകാതെ കാത്തു സൂക്ഷിക്കാൻ കഴിയും, എങ്ങനെ മറ്റുള്ളവരെ സ്നേഹിക്കാൻ കഴിയും, എങ്ങനെ മറ്റുള്ളവരോട് ഇടപെടാൻ കഴിയണം, ഇതെല്ലാം തന്റെ ജീവിതത്തിലൂടെ എനിക്കും നിങ്ങൾക്കും വേണ്ടി മാതൃകയായിട്ട് കാണിച്ചു തന്ന രക്ഷകനാണ് യേശു ക്രിസ്തു. നമ്മുടെ മുന്നോടി, നമ്മുടെ മുമ്പായി പോയിരിക്കുന്ന വ്യക്തി. എന്തുകൊണ്ട്? പത്രോസിന് ലേഖനത്തിൽ പറയുന്നു, 1 പത്രോസില് 2 അധ്യായം അതിന്റെ 21-ാം വാക്യം ശ്രദ്ധിക്കുക. ക്രിസ്തുവും നിങ്ങൾക്ക് വേണ്ടി കഷ്ടം അനുഭവിച്ച് നിങ്ങൾ അവന്റെ കാൽ ചുവടുകളെ പിന്തുടരുവാൻ ഒരു മാതൃക വെച്ചേച്ചു പോയിരിക്കുന്നു. അവൻ പാപം ചെയ്തിട്ടില്ല, അവന്റെ വായിൽ വഞ്ചന ഒന്നും ഉണ്ടായിരുന്നില്ല. തന്നെ ശകാരിച്ചിട്ട് പകരം ശകാരിക്കാതെയും കഷ്ടം അനുഭവിച്ചിട്ട് ഭീഷണം പറയാതെയും ന്യായമായി വിധിക്കുന്നുവെങ്കിൽ കാര്യം പരമേൽപ്പിക്കത്രേ ചെയ്തത്. നാം പാപം സംബന്ധിച്ച് മരിച്ച നീതിക്ക് ജീവിക്കേണ്ടതിനാണ് അവൻ തന്റെ ശരീരത്തിൽ നമ്മുടെ പാപങ്ങളെ ചുമന്നുകൊണ്ട് ക്രൂശിന്മേൽ കയറി. അവന്റെ അടിപ്പിണരാൽ നിങ്ങൾക്ക് സൗഖ്യം വന്നിരിക്കുന്നു. ഈ വേദഭാഗം വാസ്തവത്തിൽ കാണാതെ പഠിക്കുന്ന നല്ലതാ കേട്ടോ. ഇവിടെ എഴുത്തുകാരൻ പറയുകയാണ്, ദൈവത്തിന് വചനം പറയുന്നു, യേശു ക്രിസ്തു നിങ്ങൾക്ക് വേണ്ടി, അതായത് എന്റെ ശബ്ദം കേൾക്കുന്ന നിങ്ങൾക്ക് വേണ്ടി, എനിക്ക് വേണ്ടി കഷ്ടം അനുഭവിച്ചു. എന്നിട്ട് നമ്മൾ അവന്റെ കാൽ ചുവടുകൾ പിൻപറ്റുവാനായിട്ട് ഈ മാതൃക നമുക്ക് തരികയാണ്. അടുത്ത വാചകം എന്തുവാ? താൻ പാപം ചെയ്തിട്ടില്ല. തന്റെ വായിൽ വഞ്ചന, പോഷ്ക്, കള്ളത്തരം, പകുതി സത്യം, ഉരുട്ടും പെരട്ടും, പാരവപ്പും ഒരിക്കലും ഇല്ലായിരുന്നു. തന്നെ ശകാരിച്ചിട്ട്, യേശുവിനെ കുറ്റം പറഞ്ഞിട്ട്, താഴ്ത്തി കെട്ടിയിട്ട്, കന്നത്തടിച്ചിട്ട്, തന്നെ സാത്താനെന്ന് വിളിച്ചിട്ട്, തന്നെപ്പറ്റി യേശുവിനെ പറഞ്ഞുണ്ടാക്കിയിട്ട്, എന്തെല്ലാം ചെയ്തിട്ടും പകരം തന്റെ വായിൽ നിന്ന് ശകാരം പുറപ്പെട്ടില്ല, തിരിച്ചടിച്ചില്ല. എന്തുകൊണ്ട് യേശു ഇത് ചെയ്തു? നമ്മുടെ മുന്നോടിയായിട്ട് നാം തന്റെ പിന്നാലെ തന്റെ കാൽ ചുവടുകൾ പിൻപറ്റാൻ വേണ്ടി ഇത് ദൈവം മാതൃകയായിട്ട് നമുക്ക് തന്നിരിക്കുന്നു. ചിലർ പറയും, എടോ ഈ നിനക്ക പറയുന്നത്, യേശു ക്രിസ്തു ദൈവമാ, ദൈവത്താൽ എല്ലാം കഴിയുമല്ലോ, ഞാനൊരു കൊച്ചിക്കൃമി, പാവിയായ മനുഷ്യൻ, എന്ത് എന്നെ കൊണ്ട് നോക്കത്തില്ല. സ്നേഹിതം, അത് സാത്താന്റെ വഞ്ചനയാണ്. ഒന്നുകിൽ ദൈവം നമ്മോട് പറഞ്ഞത് വെറും കള്ളം, അല്ലെങ്കിൽ സത്യം. യേശു ജീവിച്ചതുപോലെ ജീവിക്കുവാൻ പരീക്ഷയിന്മേൽ ജയിച്ച് പ്രതികൂലം നേരിടുമ്പോൾ, ആളുകൾ നമ്മളോട് ക്രൂരമായി ഇടപെടുമ്പോൾ, സംസാരിക്കുമ്പോൾ തിരിച്ച് ഒരു വാക്കുപോലും തിന്മ പറയാതെ അവരെ സ്നേഹിക്കുവാൻ, ക്ഷമിക്കുവാൻ, യേശു ചെയ്തത് നിനക്ക് ചെയ്യാൻ ഒക്കുമെന്ന് ദൈവം പറഞ്ഞത് ഒന്നുകിൽ പച്ചക്കള്ള നമ്മളെ പറ്റിക്കാൻ പറഞ്ഞതാ, അല്ലെങ്കിൽ ഇത് നമുക്ക് ചെയ്യാൻ കഴിയുന്നതാണ്. നിങ്ങൾ വിശ്വസിക്കുക, ദൈവത്തെ വിശ്വസിക്കുക. സകല മനുഷ്യനും പോഷ്ക്കു പറയുന്നവർ ദൈവം പറയുന്നത് സത്യം എന്ന് വിശ്വസിക്കുക. ഇതാണ് ദൈവത്തിന്റെ വചനം. നമ്മുടെ പ്രതികരണം എങ്ങനെ ആയിരിക്കണം അതേപ്പറ്റി പറയുന്നത്. മാത്രമല്ല, നമ്മെ പോലെ സകലത്തിലും പരീക്ഷിക്കപ്പെട്ട യേശു ക്രിസ്തു, പ്രതികൂലം നേരിട്ട യേശു ക്രിസ്തു നമ്മളോട് മനസ്സലിവ് കാണിക്കാൻ ഹൃദയമുള്ള നമ്മുടെ മഹാപുരോഹിതൻ. ഇതാണ് വേദോസ്തം പറയുന്നത്. എന്ന് പറഞ്ഞാൽ നമ്മുടെ ബലഹീനതയിൽ, നമ്മുടെ പ്രയാസത്തിൽ, നമ്മുടെ ദുഃഖത്തിൽ, നമ്മളെ നാം നേരിടുന്ന എതിർപ്പിൽ നമ്മളെ ഇട്ടച്ച് ഓടിപ്പോകുന്ന കർത്താവല്ല, നമ്മളോട് കൂടെ നമ്മളെ സഹായിക്കുന്ന, ബലപ്പെടുത്തുന്ന കർത്താവ്, ഇതാണ് യേശു ക്രിസ്തു. മാതൃക കാണിച്ചു നിന്നിട്ട് വാടാ എന്റെ പുറകെ എന്ന് പറഞ്ഞ് ഓടിപ്പോകുന്ന പരിപാടിയല്ല ഇത്. പിന്നെയോ, ഞാൻ എല്ലാ നാളും നിന്നോടുകൂടെയുണ്ട്. കൂരിരുൾ താഴ്വിരലിലൂടെ നടക്കുമ്പോൾ, പ്രതികൂലത്തിന്റെ തീച്ചൂളയിൽ നീ നടക്കേണ്ടി വരുമ്പോൾ, ആഴമേറിയ നദിയിലൂടെ നീ അക്കരെ കടക്കേണ്ടി വരുമ്പോൾ, പേടിക്കണ്ട, ഒരിക്കലും ആ തീ നിന്നെ ദഹിപ്പിച്ചു കളയത്തില്ല, ആ നദി നിന്നെ മുക്കിക്കളയത്തില്ല, നിന്റെ കൂടെ ഞാനുണ്ട്. ഇതാണ് യേശുവിന്റെ വാഗ്ദാനം. പക്ഷെങ്കിൽ ഇതൊക്കെ ശരിയാണെങ്കിലും വിശ്വസിക്കാത്തവന് ഇതുകൊണ്ട് യാതൊരു പ്രയോജനമില്ല. മരുന്ന് മേടിച്ച് എളിക്കാത്ത വെച്ച വല്ല പ്രയോജനമുണ്ടോ? ഇളകുഞ്ഞെ, നീ ഇത് കഴിച്ചെങ്കിൽ മാത്രം പ്രയോജനമുള്ളൂ. ഒത്തിരി ആളുകൾ ഇതൊക്കെ വായിച്ചും പറഞ്ഞും പ്രസംഗം കേട്ടും, ആ നല്ല കാര്യം, പക്ഷെങ്കിൽ അവരുടെ ജീവിതത്തിൽ അവർ അത് അംഗീകരിക്കുന്നില്ല, അത് വിശ്വസിക്കുന്നില്ല. നീ വിശ്വസിച്ചാൽ ഇത് നിന്റെ ജീവിതത്തിൽ അനുഭവിക്കാൻ കഴിയും. പ്രതികൂലവും എതിർപ്പും ചീത്തവറച്ചിലും നീ നേരിടേണ്ടി വരുമ്പോൾ, നിന്റെ സ്വന്തം വീട്ടിൽ നിന്നെ താഴ്ത്തി കെട്ടുമ്പോൾ, അതുകൊണ്ട് കാക്ക പോലൊരുത്തി, അല്ലെങ്കിൽ കോങ്കണ്ണി, ആണ് മൂക്കുണ്ടോ, മറ്റതല്ലേ മറിച്ചതല്ലേ, നിന്നെ ആര് കെട്ടിക്കൊണ്ട് പോകുമണി, അയ്യോ നിന്നെ പോലെ വിഡ്ഢി, എടാ കണ്ടടാ, നിന്റെ ചേട്ടൻ കണ്ട പഠിക്കടാ എന്നു വേണ്ട എന്തെല്ലാം വിമർശനങ്ങൾ കേൾക്കാൻ ഒക്കുന്നു. ഇതെല്ലാം നമ്മളെ മുറിപ്പെടുത്തുന്നതാണ്. എന്നാൽ ഇതൊക്കെ ആണെങ്കിലും നിങ്ങളുടെ പ്രതികരണം പരാജയത്തിന്റെയും നിരാശയുടെയും ദുഃഖത്തിന്റെയും ആകേണ്ടതില്ല. അതാണ് ഞാൻ ഈ പറയുന്നത്. എബ്രായർ 12:1 അതിന്റെ 1 മുതൽ വായിക്കുമ്പോൾ, ആകയാൽ നാമും സാക്ഷികളുടെ ഇത്ര വലിയൊരു സമൂഹം നമ്മുടെ ചുറ്റും നിൽക്കുന്നതുകൊണ്ട് സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും വിട്ട് നമുക്ക് മുമ്പിൽ വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടുക. വിശ്വാസത്തിന് നായകനും പൂർത്തി വരുത്തുന്ന യേശുവിനെ നോക്കുക. തന്റെ മുമ്പിൽ വെച്ച സന്തോഷം ഓർത്ത് അവൻ അപമാനം അലക്ഷ്യമാക്കി ക്രൂശിനെ സഹിക്കുകയും ദൈവസിംഹാസനത്തിന്റെ വലത്തുഭാഗത്ത് ഇരിക്കുകയും ചെയ്തു. മൂന്നാം വാക്യം, നിങ്ങളുടെ ഉള്ളിൽ ക്ഷീണിച്ച് മടുക്കാതിരിപ്പാൻ പാപികളാൽ തനിക്ക് നേരിട്ട ഇങ്ങനെയുള്ള വിരോധം സഹിച്ചവനെ ധ്യാനിച്ചു കൊള്ളുക. യേശുവിനെ പറ്റി ചിന്തിക്കുക. അവനാണ് നമ്മുടെ മാതൃക, നമ്മുടെ മുന്നോടി. യേശു ഒത്തിരി പ്രതികൂലം നേരിട്ടു. സുവിശേഷങ്ങൾ വായിച്ചു നോക്ക്, യോഹന്നാൻ സുവിശേഷം 7-ാം അധ്യായം വായിച്ചു നോക്ക്. ഇതിൻ്റെ എല്ലാം മധ്യത്തിൽ അവനെല്ലാം സഹിച്ചു, സ്നേഹത്തോടെ ക്ഷമയോടെ നമുക്ക് വേണ്ടി. ഈ യേശുവിനെ ജീവിതത്തിൽ അംഗീകരിച്ച് യേശുവിനെ പിൻപറ്റുന്ന ഒരു ദൈവ പൈതലിന് യേശുവിനെ പോലെ പ്രതികരിക്കാൻ കഴിയും.
നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ എന്തുമാകട്ടെ, അത് ഞങ്ങളെ അറിയിക്കുക. ഞങ്ങൾ നിങ്ങൾക്കായി പ്രാർത്ഥിക്കാം. വിലാസം: ആത്മീയ യാത്ര, തിരുവല്ല 5, കേരള. വിളിക്കേണ്ട നമ്പറുകൾ: 0469-261-93-52, മൊബൈൽ നമ്പർ 944-71-316-96. ഞങ്ങളുടെ ഇമെയിൽ അഡ്രസ് ay.radio@bcasia.org. ബിലീവേഴ്സ് ചർച്ചിന്റെ ആത്മീയ യാത്രാ പരിപാടിയാണ് നിങ്ങൾ കേട്ടുകൊണ്ടിരുന്നത്. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, എല്ലാ ദിവസവും 3:30 മുതൽ ശ്രീലങ്ക നിലയത്തിൽ നിന്നും പ്രക്ഷേപണം ചെയ്തുകൊണ്ടിരുന്ന ആത്മീയ യാത്രാ പരിപാടി ഇനി മുതൽ വൈകിട്ട് 5 മണിക്ക് ഷോർട്ട് വേവ് 31 മീറ്ററിൽ കേൾക്കാവുന്നതാണ്.